ജാനിയുടെ സ്വന്തം കാശി എന്ന മനോഹരമായ കഥ നമുക്ക് സമ്മാനിച്ച സുജിഷയുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. സുജിഷയുടെ വൈവാഹിക ജീവിതം എന്നെന്നും സന്തോഷകരമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഗജ, താങ്ക്സ് ഡാ. അവൾ ഗജന്റെ തുമ്പിക്കൈ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു.
സച്ചി, ജാനി ചേച്ചി പ്രണയത്തിൽ അങ്ങനെ ഒഴുകുകയാണല്ലോ.
ഏ ഏ, ഐഡിയ വലിച്ചു,
സച്ചി തുള്ളിച്ചാടി. അവനൊന്നും കാണാതെ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു.
എടാ സച്ചി, നീ എങ്ങനെ ഗജനെ മയക്കെടുത്ത് അവരെ ചുറ്റാൻ പറഞ്ഞു വിട്ടു?
ഗീതേച്ചി, ഞാൻ ചെറിയ കൊച്ചല്ല, 5 കൊലപഴാണ് അവൻ ഒറ്റടി കഴിച്ച്. പിന്നെ പന്തട്ടാനും ശത്രുക്കളായ ഓരോരുത്തർക്ക് ചെറിയ പണി കൊടുക്കാനും കാശിനാഥൻ പണ്ടേ അവനെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ.
അപ്പോൾ വലിയ പരിശീലനമൊന്നും വേണ്ടി വന്നില്ല. പക്ഷേ ആരെങ്ങനെ പ്രണയിപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല മക്കളെ. പക്ഷേ എന്ത് ചെയ്തിട്ടും കാശിനാഥൻ നമ്മുടെ വലയിൽ വീഴുന്നില്ലല്ലോ.
ശരിയാ മോനെ, എല്ലാവരും അവനെ നോക്കി പറഞ്ഞു.
ഛേ, എന്തൊക്കെയാണ് നടക്കുന്നത്?
കാശി റൂമിലെത്തി ചുണ്ട് അമർത്തി തുടച്ചു.
അയ്യോ, എന്റെ ഭാഗ്യയുടെ ചുണ്ടിൽ ആ പരട്ട ഗജം കാരണം ഞാൻ ചുംബിച്ചല്ലോ. എങ്ങനെ പോയാലും ചുംബനത്തിലാണ് എത്തി നിൽക്കുന്നത്. എന്തൊരു അവസ്ഥയാണിത്! ഇവൾക്ക് എന്താ ഇത്ര പേടി? എന്നെന്തിനാ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്? എന്തിനാ എപ്പോഴും ഇങ്ങനെ കരയുന്നത്? ആനയിലെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത്, പെട്ടെന്ന് പേടിച്ചാണോ? അതാവും കെട്ടിപ്പിടിച്ച്.
അവൻ ഓരോന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു.
സോറി ഭാഗി.
കാശിനാഥൻ ടാറ്റുവിലേക്ക് നോക്കി സോറി പറഞ്ഞ് റൂമിൽ നടന്നു. പിറ്റേ ദിവസം അനന്തനെ കാണാൻ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. എല്ലാവരും പോയപ്പോൾ ജാനകിയോട് സിദ്ധു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവൾ സൂര്യയുടെ കൺസൾട്ടിംഗ് റൂമിൽ ഇരിക്കണമെന്ന് പറഞ്ഞുപോയി.
സിദ്ധു, ഇവിടെ വാടാ.
അനന്തൻ ബെഡിൽ കിടന്ന് അവനെ മാടി വിളിച്ചു.
എന്താ ഏട്ടാ?
അരുന്ധതിയും സഞ്ജുവും റൂമിലുണ്ടായിരുന്നു.
എടാ, നീ സൂക്ഷിച്ചോ, ആ പെണ്ണില്ല ജാനിക. അവൾക്ക് കാശിയോട് വെറുപ്പൊന്നുമില്ല. അവൾ നിന്നെ തകർക്കാൻ വന്നതാണ്, അവൾ എന്നോട് പറഞ്ഞതാണ്.
എന്ത്, നീ എന്തൊക്കെയായിട്ടാ ഈ പറയുന്നത്? അടിയിട്ടിയപ്പോ വട്ടായോ?
സിദ്ധു അവനോട് ചോദിച്ചു. എടാ മണ്ട, ഞാൻ പറഞ്ഞത് സത്യമാണ്.
സഞ്ജു, അമ്മേ, ഒന്ന് വിശ്വസിക്ക്.
അനന്തൻ രണ്ടാളോടും പറഞ്ഞു. അവർ മൂന്ന് പേരും പരസ്പരം നോക്കി. അപ്പോഴാണ് ജാനിക റൂമിലേക്ക് വന്നത്. അനന്തൻ വേഗം വായടച്ചു.
പോവാൻ സിദ്ധു ഏട്ടാ.
ജാനി, നീ എന്നെ തീർക്കാൻ വേണ്ടി വന്നാണ്?
അനന്തേട്ടനോട് നീ ഇങ്ങനെ പറഞ്ഞോ? സിദ്ധുവേട്ടൻ മുഖത്ത് നോക്കി ഗൗരവത്തോട് ചോദിച്ചു.
ഞാനോ? എന്താ സിദ്ധുവേട്ടൻ ഈ പറയുന്നേ?
ജാനി ഞെട്ടൽ മറിച്ചു വെച്ച് നിഷ്കളങ്കമായി പറഞ്ഞു.
ചേട്ടേ, എന്റെ മുമ്പിൽ നിന്ന് തന്നെ അവളോട് ചോദിച്ചല്ലോ, കാലൻ.
അനന്തൻ മുഖം താഴ്ത്തി പല്ലിറുമ്പി.
അനന്തേട്ടാ, ഞാൻ പറഞ്ഞു അങ്ങനെ, ചുമ്മാ ഓരോന്നും പറയില്ല കേട്ടോ, എനിക്കെല്ലാം എന്റെ സിദ്ധുവേട്ടനാണ്.
അവൾ കള്ളക്കരച്ചിലോടെ പറഞ്ഞു.
ഇവളെ വിശ്വസിക്കാൻ പറ്റില്ല, പറയടി, നീ എന്റെ മോളെ ചതിക്കാൻ വന്നതാണോ?
അരുന്ധതി അവളോട് ചൂടായി.
സിദ്ധുവേട്ട നോക്ക്, അനന്തേട്ടൻ കാരണ എന്നെ വഴക്കു പറയുന്നേ.
ജാനി സിദ്ധുവിന്റെ കൈ പിടിച്ച് പറഞ്ഞു.
അത് നീ പറഞ്ഞു എന്ന് ഇവൻ പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്.
സിദ്ധു അവളുടെ കവിളിൽ തലോടി പറഞ്ഞു.
ഏയ്, ഞാൻ പറഞ്ഞിട്ടില്ല, ഇവൻ വെറുതെ പറയാണ് ജാനി.
എന്തിനാ സിദ്ധു അവളോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? ആരും കാണാതെയുള്ള ജാനിയുടെ കലിയോടെയുള്ള നോട്ടത്തിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് അവൻ പേടിയോടെ പറഞ്ഞു.
സിദ്ധുവേട്ട, ഞാൻ ഇപ്പോ വരാം.
വിഷമായോ?
സിദ്ധു അവളുടെ മിഴികൾ തുടച്ചുകൊണ്ട് ചോദിച്ചു. അരുന്ധതിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു.
ഇല്ല ഏട്ടാ.
എടാ, അവളോട് നീ ഒന്നുകൂടെ ചോദിച്ചു നോക്കടാ,
അരുന്ധതി വീണ്ടും പറഞ്ഞു.
അമ്മയെ നിർത്തുന്നുണ്ടോ? എന്റെ ജാനി എനിക്കറിയാം, അവൾ സിദ്ധാർത്ഥന്റെ ജാനികയാണ് മരണം വരെ. നീ എന്റെ തോഴിയല്ല ജാനി?
മുഖത്തെ ചിരി പുറത്തുണ്ടെങ്കിലും ഉള്ളിൽ തോഴിയെന്ന് അവന്റെ വിളി അവള് വേദനിപ്പിച്ചു.
പറ ജാനി.
അവൾ പറഞ്ഞു. ഞാനിന്നും കാശിനാഥന്റെ തോഴിയാണ് സിദ്ധുവേട്ട. അന്നും ഇന്നും എന്നും എന്നിൽ ജീവൻ അകന്നു പോകുന്നവരെയും. അവൾ ഉള്ളിൽ പറഞ്ഞ് ചിരിയോടെ പുറത്തേക്ക് പോയി. അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരുന്നു.
അമ്മേ, അവൾ എന്നോട് പറഞ്ഞതാണ്, അവൾ പഴയ ഭാഗ്യ തന്നെയാണ്.
അനന്തൻ വീണ്ടും പറഞ്ഞു.
പോടാ, ആളെ കളിയാക്കുന്നു.
അരുന്ധതി ദേഷ്യത്തോടെ അവന് നേരെ കയ്യോങ്ങി.
അമ്മേ, ഈ ചേട്ടന് തലക്കടിയിട്ടിയപ്പോ വട്ടായിന്നാ തോന്നണ്, അതാ പിച്ചുമ്പയും പറയുന്നത്.
സഞ്ജു പറഞ്ഞു.
അയ്യോ, ഞാൻ സത്യമാണ് പറഞ്ഞു. സിദ്ധു, നീയെങ്കിലും ഒന്ന് വിശ്വസിക്ക്.
വേണ്ട ഏട്ടൻ, ഒന്നും പറയണ്ട, ജാനി അങ്ങനെയൊന്നും പറഞ്ഞാണില്ല. നിനക്ക് ഇവൻ പറഞ്ഞ പോലെ തലക്കോളാണ്.
സിദ്ധു റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി.
അമ്മേ, അമ്മയെങ്കിലൊന്ന് വിശ്വസിക്ക്.
മിണ്ടരുത്, അവൾ വന്നപ്പോ ഒരു വാക്ക്, പോയപ്പോ വേറെ വാക്ക്. നിന്റെ തലക്കോളാടാ, വെറുതെ ഞങ്ങളെ നാണകെടുത്താൻ പോളാ.
സഞ്ജു, നീയെങ്കിലൊന്ന് വിശ്വസിക്കടാ.
ഒന്ന് പോ ചേട്ടാ.
ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കും.
അനന്തൻ എല്ലാവരും റൂമിൽ നിന്ന് പോകുന്നുണ്ട് പറഞ്ഞു. ജാനി അനന്തന്റെ റൂമിലേക്ക് കുറച്ച് കഴിഞ്ഞ് ചെന്നു. അനന്തൻ അവളെ കണ്ട് പേടിച്ച് ഉമിനീരിറക്കാൻ പാടുവിട്ടു.
മിസ്റ്റർ ഞരമ്പു മോനെ, എന്താണ് ഒരു തുറന്നു പറച്ചിലൊക്കെ?
അത് ഒന്നുമില്ല,
ജാനി അവനെ മുടിയിൽ പിടിച്ചു. എന്തെങ്കിലും പുറത്തു പറഞ്ഞാ തന്റെ വായിൽ ഞാൻ ഇറങ്ങുമ്പോ കനൽ കോരിയിടും. മിണ്ടാതെ ഇരുന്നോണം.
പറയില്ല, ഞാൻ പറയില്ല.
അവൻ വേദനിച്ച് മുഖം താഴ്ത്തി. ജാനിക വിജയീഭാവത്തിൽ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ സംഭവത്തിന് ശേഷം അനന്തൻ ആരോടൊന്നും പറഞ്ഞില്ല. കാശിനാഥൻ അനന്തനോട് പ്രതികാരം ചെയ്യാനുള്ള കാത്തിരിപ്പിലാണ്. ഹോസ്പിറ്റലിൽ നിന്ന് അവൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നിരുന്നു. കാശിനാഥനെ കാണുമ്പോൾ അവൻ ഒഴിഞ്ഞുമാറി നടന്നു. അനന്തനോടുള്ള പ്രതികാരക്കോട്ട കാശിനാഥൻ മനസ്സിൽ കെട്ടിപ്പടിക്കുകയായിരുന്നു ഓരോ നിമിഷവും. അനന്തന്റെ കൂട്ടുകാരൊക്കെ അവനെ വിട്ടുപോയി. കാശിയിൽ നിന്ന് അടിയിട്ടിയതൊന്നും അവരനന്തനോട് പറഞ്ഞില്ല. ഉള്ളിൽ ജാനിയോടുള്ള ദേഷ്യവും അവളുടെ ശരീരം കിട്ടാത്തതിന്റെ അരിശവും അനന്തനുണ്ടായിരുന്നു. എന്നാലും ജാനിയെ പേടിയുള്ളതുകൊണ്ട് അവനൊരു സാഹസത്തിന് മുതിരുന്നില്ല. ജാനി ശ്രീലേഖത്ത് തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. കാശിനാഥൻ ജിമ്മിയോട് അവളുടെ റൂമിന് മുമ്പിൽ പോയി കിടക്കാൻ പറഞ്ഞുകൊണ്ട് അവനിപ്പോൾ അവിടെയാണ് കിടക്കാറ്. ജാനി അതൊന്നും അറിഞ്ഞിരുന്നില്ല. ആ സംഭവത്തിന് ശേഷം കാശിനാഥൻ അവളുടെ പുറകെ നിഴൽ പോലെ ഉണ്ടായിരുന്നു. കോളേജിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ വന്ന് അനന്തന്റെ സുഹൃത്തുക്കൾ ജാനിയോട് സോറി പറഞ്ഞുപോയി. ഒന്നും മനസ്സിലാവാതെ അവൾ നിൽക്കുമ്പോൾ കാശി തേജസിനോട് സംസാരിച്ച് ഒന്നും ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ നിൽക്കുകയായിരുന്നു. സ്പോർട്സ് മീറ്റ് ഡേറ്റ് അടുക്കാറായി. കാശിനാഥൻ മീറ്റിൽ പങ്കെടുക്കുന്ന കുട്ടികളെ എല്ലാവരെയും ബാസ്കറ്റ്ബോൾ കോർട്ടിലേക്ക് വിളിച്ചു.
ഹലോ സ്റ്റുഡൻസ്, ഇനി 3 ആഴ്ചകൾ മാത്രം നമ്മുടെ സ്പോർട്സ് മീറ്റിന്. നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് എല്ലാവരും ഇപ്പോൾ നന്നായി കളിക്കുന്നുണ്ട്. എനിക്ക് അഭിമാനമുണ്ട് നിങ്ങൾ എല്ലാവരെയും കാണുമ്പോൾ. ഓരോരുത്തരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടും. നിങ്ങൾ പരിശ്രമിച്ചതിന് നമുക്ക് വിജയം ലഭിക്കും. നമ്മൾ വിജയത്തിലേക്കെത്താൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ടെൻഷനും വേണ്ട. നമ്മുടെ പൂർവികർ നമുക്ക് നേടിത്തന്ന വിജയങ്ങൾ, തുടരെ തുടരെ കിട്ടിയ വിജയങ്ങളിൽ ഈ കുറച്ചുകാലം മാത്രം നമ്മളൊന്ന് താഴ്ന്നുപോയി. അതിൽ നിന്ന് നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്താണ് ഇതുവരെ എത്തിയത്. നമ്മുടെ ഉറക്കമില്ലാത്ത രാത്രികൾ, നമ്മുടെ ഓരോ ദിവസത്തെയും പോരാട്ടം, എല്ലാം ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി, ചാമ്പ്യന്മാരാവാൻ വേണ്ടി. നമ്മൾ അന്നും ചാമ്പ്യന്മാരാണ്, ഇന്നും ചാമ്പ്യന്മാരാണ്. നമ്മൾ ഇവിടുന്ന് പോകുന്നതും ചാമ്പ്യന്മാരായിട്ടാണ്. തിരിച്ച് ഈ മണ്ണിലേക്ക് എത്തുന്നതും ചാമ്പ്യന്മാരായിട്ടായിരിക്കും. ഒത്തൊരുമയോടെ ഒന്നിച്ച് നമുക്ക് മുന്നേറാം. വി ആർ ദി ചാമ്പ്യൻ. പിന്നെ ഒരു കാര്യം, ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്ന ടൈമെല്ലാം യൂസ് ചെയ്യണം. വിജയത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ഒന്നും പേടിക്കണ്ട. അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കാശിനാഥന്റെ വാക്കുകൾ എല്ലാവരിലും ഊർജം പകർന്നിരുന്നു. കുട്ടികളെല്ലാവരും വളരെ ഉത്സാഹത്തിലായിരുന്നു. കാശി കോളേജിൽ നിന്ന് പോകുമ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. അവൻ ബാസ്കറ്റ് കോർട്ടിന് മുമ്പിലൂടെ പോകുമ്പോൾ ജാനിയും റസിയും ബാസ്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു.
നീ പോയില്ലേ റസി?
കാശിനാഥൻ റസിയോട് ചോദിച്ചു. ജാനി റസിയെ നോക്കി. അവളോട് ചോദിക്കാത്തതിന്റെ വിഷമം ജാനിയുടെ മുഖത്ത് റസി കണ്ടു. റസി വിഷമത്തോടെ അവളെ നോക്കിയപ്പോൾ ജാനി നിറഞ്ഞ മിഴികളടിച്ച് വീണ്ടും കളിക്കാൻ തുടങ്ങി. കാശിനാഥൻ അവൾ കളിക്കുന്നത് നോക്കി നിന്നു. ഇവൾ ശരിക്കും എന്താണെന്ന് മനസ്സിലാവുന്നില്ല.
അവസാനം കൊണ്ടുപോയി പടുകുഴിയിലിടൂ. സൂക്ഷിക്കണം കാശി, സിദ്ധാർത്ഥന്റെ കളിയാവുമെല്ലാം. ഇവൾ പഠിച്ച കളിയാണ്.
കാശി അവളെ നോക്കി അരിശത്തോടെ മനസ്സിൽ പറഞ്ഞു. തിരിച്ചു പോരുമ്പോൾ റസിയെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് തേജസിന്റെ ബൈക്കിൽ കയറി. റസി, നീ എങ്ങോട്ടാണ്? വീട്ടിൽ നിന്ന് കാറിപ്പോ വരും. ജാനി അവളോട് പറഞ്ഞു. ചേച്ചി കാശിക്കയുടെ ബുള്ളറ്റി വായു, ഞാൻ ഇതിൽ വരാം. നീ ഇങ്ങ് വന്നേ റസി. ഞങ്ങൾ പോവാണ് ജാനി മേഡം. തേജസ് ബൈക്കെടുത്തു. തേജസിക്ക, ജാനി തന്നോട് പിണങ്ങോ? അവരൊന്നിച്ച് വരാൻ വേണ്ടിയുള്ള റസി, അതുകൊണ്ടൊരു കുഴപ്പമില്ല. കാശി അവിടുന്ന് വരുന്നുണ്ട്, അവരൊരുമിച്ച് വരട്ടേന്ന്. തേജസ് റസിയും പോയപ്പോൾ ജാനി അവിടെ ഒറ്റക്കായി. കാശിനാഥൻ കീ കറക്കി അങ്ങോട്ട് വന്നു. ജാനി ഒറ്റയ്ക്ക് നിൽക്കുന്ന അവൻ കണ്ടു. ഇവള് പോയില്ലേ? കാശിനാഥൻ ഉള്ളിലേക്ക് കയറി അവളെ തിരിഞ്ഞു നോക്കി ഉള്ളിൽ പറഞ്ഞു. ജാനിക്ക് റസിയെ പോയപ്പോൾ സങ്കടം വന്നിരുന്നു. കാശി വിളിക്കുമെന്ന് വിചാരിച്ച് അവൾ പ്രതീക്ഷയോടെ നോക്കി. കാശിനാഥന്റെ ബുള്ളറ്റ് അവളുടെ മുമ്പിലൂടെ പോയി. ജാനിക്ക് നെഞ്ചുപൊട്ടുന്ന വേദനയാണ് തോന്നിയത്. അവൾ അവിടെ ഒറ്റക്കായി. അവൾ ബാഗ് മുറുകെ പിടിച്ച് മെയിൻ ഗേറ്റിനടുത്തേക്ക് നടന്നു. ആരും അവിടെയൊന്നും ഇല്ലായിരുന്നു. അവൾ കുറച്ചകലെ കടകൾ കണ്ടപ്പോൾ അങ്ങോട്ട് നടന്നു. അവൾ നിന്നിടത്ത് ആരും ഉണ്ടായിരുന്നില്ല. കാറ് കാണാതെയായപ്പോൾ അവൾ ചുറ്റും നോക്കി. അതിനേക്കാൾ കാശിനാഥൻ ഒറ്റക്കാക്കി പോയ വേദന കൊണ്ട് അവൾ നിലത്തേക്ക് മുട്ടുത്തിയിരുന്ന് കരഞ്ഞു. എന്നെ ഇത്രയ്ക്ക് വെറുത്തോ കാശിയേട്ടാ, എന്നെ ഒറ്റക്കാക്കി പോയില്ലേ? അവൾ ഏങ്ങിയെങ്ങി പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ മുമ്പിൽ ഒരു ബുള്ളറ്റ് വന്നിരുന്നു. ജാനിക നിറഞ്ഞ വിഴികൾ വേഗം തുടച്ചു. നീർത്തുള്ളികൾ മിഴിയിൽ നിന്നകന്നപ്പോൾ മുടിയിൽ വിരലൊടിച്ച് കാശിനാഥൻ ബുള്ളറ്റിൽ ഇരിക്കുന്നു. ജാനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. കാശിനാഥന് അവൾ ഒറ്റക്കാക്കി പോവാൻ തോന്നിയില്ല. നിഴൽ പോലെ ജാനികയുടെ പുറകെ അവൻ ബുള്ളറ്റിൽ അവളറിയാതെ ഉണ്ടായിരുന്നു. അവൻ കൈകെട്ടി ബുള്ളറ്റിൽ തന്നെ ഇരുന്നു. അവനൊന്നും മിണ്ടിയില്ല, അവളും ഒന്നും മിണ്ടിയില്ല. റോഡിലൂടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നു. കാശി ഫോൺ പോക്കറ്റിൽ നിന്നെടുത്ത് ചെവിയിലേക്ക് വെച്ചു.
അമ്മേ, അമ്മ പറഞ്ഞിട്ടാ ഞാൻ ജാനിയെ വിളിക്കാൻ തിരിച്ചു വന്ന്. ദേ
ഇവിടെ മൂരിയെ വെട്ടിയിട്ട് പോലെ അനങ്ങാതെ നിൽപ്പുണ്ട്. വണ്ടി കയറിയില്ലെങ്കിൽ ഞാൻ എന്റെ പണി നോക്കിപ്പോവും. പറഞ്ഞേക്കാം.
ഓ, ഞാൻ ഒറ്റക്കാണെന്ന് തോന്നിയിട്ട് വന്നാലല്ലേ
ദുഷ്ടൻ,
അവൾ മനസ്സിൽ പറഞ്ഞ് ചുണ്ടുകൂട്ടി.
ഞാൻ പോവണമ്മേ, ഇവള് കയറില്ല.
കാശിനാഥൻ വെറുതെ ഫോണിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നു. അവളെ ബുള്ളറ്റിൽ കയറാൻ വിളിക്കാൻ മടിയുള്ളത് കൊണ്ട് അവൻ ഫോണെടുത്ത് വെറുതെ അമ്മയോടെന്ന പോലെ സംസാരിക്കുകയായിരുന്നു. അവളെ ഒറ്റക്കാക്കി പോകില്ലെന്ന് അവൻ ഭാഗ്യമ്മയോട് പറഞ്ഞുകൊണ്ട് അവൻ നീളിൽ പോലെ അവളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. കാശിനാഥൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. ജാനി പോയി കയറ്, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. കാശി വണ്ടിയൊന്നും മുന്നോട്ടെടുത്ത് അവൾ നോക്കി.
എന്താണ് കാലനാഥ?
അവളവനെ ചൂടാക്കാൻ വിളിച്ചു.
നിന്റെ തന്തയാടി കാലനാഥൻ.
താങ്ക് യു, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബുള്ളറ്റിനടുത്തേക്ക് നടന്നു. അവൻ കയറാൻ പറയാൻ വേണ്ടി അവൾ നിന്നു. ഒരക്ഷരം മിണ്ടുന്നില്ല, കലിപ്പിൽ മുഖം വീർപ്പിച്ചാണ് ഇരിക്കുന്നത്.
എടോ കാലനാഥ,
അവൾ അവന്റെ ചെവിട്ടിൽ കൂവി വിളിച്ചു.
ഒരൊറ്റൊന്നങ്ങ് തന്നാലുണ്ടല്ലോ.
കാശി ചെവിയിൽ പിടിച്ചുകൊണ്ട് അവൾക്ക് നേരെ കയ്യൊങ്ങിക്കൊണ്ട് പറഞ്ഞു.
പോട കാലനാഥ.
അവന്റെ താടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ജാനിക പറഞ്ഞു.
ആ എടി മൂദേവി.
കാശി അവളുടെ കൈകൾ ഞെരുക്കി. ജാനി വേദനിച്ച് തുള്ളിച്ചാടി പിന്നിലേക്ക് വലിഞ്ഞു. റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അവളുടെ അടുത്തേക്ക് ഒരു ജീപ്പ് പാഞ്ഞു വരുന്ന കണ്ട് കാശിനാഥൻ അവളെ പിന്നിലേക്ക് വലിച്ചു. പെട്ടെന്ന് വലിച്ചപ്പോൾ ജാനിയുടെ മുഖം അവന്റെ മുഖത്തേക്ക് ഇടിച്ചു. അവരുടെ അതിരങ്ങൾ പരസ്പരം അമർത്തിയിരുന്നു. ജാനി അവന്റെ തോളിൽ കൈകൾ അമർത്തി. അവർ മുഖം വേഗം തിരിച്ചു. ജാനിക വേഗം ബുള്ളറ്റിൽ കയറിയിരുന്നു. കാശിനാഥൻ ദേഷ്യം വന്ന് ബുള്ളറ്റിൽ ഇടിച്ചു.
അറിയാതെ പറ്റിയതാണ്,
കാശിനാഥൻ അവളോട് പറഞ്ഞു.
താൻ പോട കാലനാഥ,
ചിരിയടക്കി അവൾ ചമ്മൽ ഒഴിവാക്കാൻ കാശിയോട് പറഞ്ഞു.
പോടി പുല്ല്.
അവൻ ദേഷ്യത്തോടെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. ചെവി പൊട്ടുന്ന പോലെ കാശിനാഥൻ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ജാനികയും വിട്ടുകൊടുത്തില്ല, രണ്ടും വഴക്കോട് വഴക്ക്.
നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കുരുപ്പ്, വീടെത്തട്ടെ.
താൻ പോട കാലനാഥ, കൊരങ്ങ മരപ്പട്ടി മരഭൂതമേ.
നീ പോടി പാമ്പ് ജാനികേ.
ദേ എനിക്ക് നല്ലൊരു പേരുണ്ട് കേട്ടോ, ജാനിക ഭാഗീരഥി.
എനിക്കുണ്ടടി നല്ലൊരു പേര്, കാശിനാഥൻ.
ഓ പിന്നെ എന്റെ സിദ്ധുവേട്ടന്റെ പേരിനോളം വരില്ല,
സിദ്ധാർത്ഥ റാം ഗോവിന്ദൻ.
ഞാനേ കാശിനാഥ ചന്ദ്രശേഖരനാണ് മോളെ.
ഓ പിന്നെ കേൾക്കാൻ രസമല്ല, കച്ചറ കള്ളുടിയൻ വൃത്തിയട്ടൻ മുരടൻ ആർക്കും ഇഷ്ടമല്ല നിന്നെ.
കാശി ബുള്ളറ്റ് നിർത്തി അവളെയും തറപ്പിച്ചു നോക്കി. മര്യാദക്ക് വണ്ടി എടുത്തോ കാശിയേട്ടാ, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കെട്ടിപ്പിടിച്ച് ചുംബിക്കും, അവൾ മനസ്സിൽ പറഞ്ഞ് ഗൗരവത്തിലിരുന്നു. കാശിനാഥൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. എന്റെ മാത്രം കാശിനാഥനാണ് നീ, അവന്റെ പുറകിലിരിക്കുമ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞു. ജാനി അവളുടെ കാശിയേട്ടനെ കൊതി തീരാതെ നോക്കി സ്വന്തം ചുണ്ടിൽ പതിയെ നാണത്തോടെ തലോടി. കാശിനാഥൻ രാവിലെ കീ കറക്കിക്കൊണ്ട് ഗോവണി ഇറങ്ങി വരികയായിരുന്നു.
നീ എങ്ങോട്ടാ മോനെ?
ലക്ഷ്മി അവനോട് ചോദിച്ചു.
സെൻട്രൽ ജയിൽ വരെ ഒന്ന് പോണം, സെൻട്രൽ ജയിൽ വരെ ഒന്ന് പോണം.
ചെറു ചിരിയോട് അവൻ പറഞ്ഞത് കേട്ട് ലക്ഷ്മിയുടെ മുഖത്തെ ചിരി പെട്ടെന്ന് മാഞ്ഞു.
എന്തിനാ ഈ മുഖത്തെ ചിരി പെട്ടെന്ന് പോയെ? ഞാനേ ബാബിയൊന്നും കണ്ടിട്ട് വരാം. സ്പോർട്സ് മീറ്റ് വരികയല്ലേ, തോമസ് ചേട്ടനെയും ബാലുവിനെയും വിഷ്ണുവിനെയും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ അതിന് സാധിക്കില്ലല്ലോ, ബാബിയെങ്കിലും കാണണം, അനുഗ്രഹം വാങ്ങണം, അവരോട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം.
നന്നായി മോനെ, പോയിട്ട് വായോ. കാശിനാഥൻ അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങി. അവന്റെ ബുള്ളറ്റ് ഗേറ്റിനടുത്തെത്തിയതും ആര്യ അവനെ ശ്രീലകത്തെ ഗേറ്റിന് മുമ്പിൽ നിന്ന് വിളിച്ചു.
കാശിയേട്ടാ.
എന്തേ?
കാശി വണ്ടി നിർത്തി ചോദിച്ചു. അവൾ അവന്റെ അടുത്തേക്ക് വന്നു.
സുന്ദരനായിട്ടുണ്ടല്ലോ എന്റെ ചെക്കൻ, ഏത് പെർഫ്യൂമെ അടിച്ചത്, നല്ല സ്മെല്ല്.
അവൾ എന്റെ നെഞ്ചിലേക്ക് മുഖം ചേർക്കാൻ നിന്നതും കാശി പിന്നിലേക്ക് വലിഞ്ഞു.
വീട്ടിൽ പോവാര്യ, രാവിലെ തന്നെ കൊഴയാൻ വരല്ലേ. എന്റെ ഈ ദിവസം നീ ഒരു വഴക്കി തുടങ്ങി വെക്കാതെ ഒന്ന് പോയി തരുമോ എന്റെ മുമ്പിൽ നിന്ന്?
ദേഷ്യം വന്ന് കാശി മുഖം തിരിച്ചു.
അല്ലെങ്കിൽ എന്നെ ഇപ്പൊ വേണ്ടല്ലോ, പഴയ തോഴിയെ കിട്ടിയപ്പോ നമ്മളെയൊക്കെ മറന്നു.
ആര്യ പരിഭവത്തോട് പറഞ്ഞു.
എനിക്കാരെയും വേണ്ട, ഒന്ന് പോയി താര്യെ.
ആര്യേ,
അജുവിന്റെ വിളി കേട്ട് അവൾ ശ്രീലേഖത്തേക്ക് നോക്കി.
രാവിലെ തന്നെ അവനെ ശല്യം ചെയ്യാൻ വന്നോളൂ, വീട് പോയെ.
അജു അവളുടെ ചെവി വിരിച്ചു. ആര്യ മുഖം കൂർപ്പിച്ച് അവിടുന്ന് പിണങ്ങിപ്പോയി. സോറി ഡാ മച്ച, അവളൊരു പൊട്ടിയാണ്, നീ ഇതൊന്നും കാര്യാക്കണ്ട. അജു അവനോട് പറഞ്ഞു.
സാരല്ലടാ.
കാശി മുടിയിൽ വെല്ലൊടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു.
നീ എങ്ങോട്ടാ?
ജയിലിലേക്ക്, ബാബയൊന്ന് കാണണം.
ഞാനും വരാം.
ഏയ് വേണ്ട, ഞാൻ പോയിക്കോളാം.
ദാമോദരൻ വിളിക്കുന്ന കേട്ട് അജു വിളി കേട്ടു. ഈ അച്ഛൻ നിന്നോട് മിണ്ടിയ അപ്പ എന്നെ വിളിക്കും. ഇന്നലെ തുടങ്ങിയതാ അരുന്ധതിയമ്മ അച്ഛനും സിദ്ധുവിന്റെ ആനന്ദനെയും മുമ്പിൽ നിർത്തി എന്നെ വഴക്ക് പറയാൻ. സിദ്ധു സിവിൽ സർവീസ് നേടിയെടുക്കാൻ ശ്രമിക്കുകയല്ലേ, അവനെ എന്നെയും താരതമ്യം ചെയ്ത് സംസാരം. അച്ഛനും അവന്റെ കൂടെയാണ്, വയ്യ കാശി സഹിക്കാൻ.
നിന്റെ കൂടെ നടക്കരുതെന്നാ പറയുന്നത്, അതിനെനിക്ക് കഴിയില്ലടാ. എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ഇഷ്ടം.
അജു വിഷമത്തോടെ പറഞ്ഞു. സാരില്ലടാ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. കാശി അവനെ ആശ്വസിപ്പിക്കുമ്പോഴാണ് സിദ്ധു ബൈക്കിൽ വരുന്നത്.
ഹോ, 100 ആയുസാണ്. ദേ വരുന്നു, നല്ലവനായ ഉണ്ണി.
അജു സിദ്ധുവിനെ നോക്കി പല്ലിറുമ്മി. സിദ്ധു വീടിന്റെ ഗേറ്റിന് മുമ്പിൽ അവരെ കണ്ട് വണ്ടി നിർത്തി. കാശിയും സിദ്ധുവും പരസ്പരം ദേഷ്യത്തോടെ നോക്കി. സിദ്ധു വണ്ടിയുമായി ഗേറ്റ് കടന്നുപോയി. കാശിനാഥന്റെ ഫോണിലേക്ക് ലാൽസാറ് വിളിച്ചു. ഈ സമയം ജാനിക അവളുടെ റൂമിൽ റെഡ് ആൻഡ് സിൽവർ കളർ കോമ്പിനേഷനുള്ള ചുരിദാർ ധരിച്ച് നിൽക്കുകയായിരുന്നു. നീളം കൂടി ചീവി മുമ്പിലേക്കിട്ടു. മിഴികളിൽ കാജലെഴുതി, നെറ്റിയിൽ പൊട്ടുകുത്തി. ഒരു മേക്കപ്പും ചെയ്യാതെ അവൾ കണ്ണാടിയിലേക്ക് നോക്കി ഷോൾ ധരിച്ചു.
ജാനിമോള്, സുന്ദരിയാണ് നീ, നാടൻ സുന്ദരി,
കാശിനാഥന്റെ സുന്ദരി, നാണത്തോടെ പറഞ്ഞ് അവൾ മുഖം താഴ്ത്തി.
ഹോ, എന്തൊരു നാളാണ് കാശിക്കയുടെ മാൻകുട്ടിക്ക്.
റസിയ അവളുടെ താടിയിൽ പിടിച്ചു ചോദിച്ചു.
റസി, കൊള്ളാവോ?
ജാനി അവളോട് നിറച്ചിരിയോട് ചോദിച്ചു.
ചേച്ചിക്ക് ഏത് വസ്ത്രവും ചേരും, പക്ഷേ ഇപ്പൊ ജീൻസ് പാന്റും ധരിക്കുന്നതിനേക്കാൾ നിങ്ങൾ നാടൻ വേഷമാണല്ലേ ധരിക്കുന്നത്.
എന്താ, കാശിനാഥന് നാടൻ വേഷം ഇടുന്നതാണ് ഇഷ്ടം? മോഡൽ ഡ്രസ് ഇഷ്ടമല്ലേ?
ഏയ്, അങ്ങനെയൊന്നുമില്ല റസി. ഏട്ടൻ ഞാൻ മോഡലായാലും നാടനായാലും കുഴപ്പമില്ല, എന്റെ ഇഷ്ടമാണ് ഏട്ടന്റെ ഇഷ്ടം. എന്റെ മേലിൽ ഒന്നും അടിച്ചേൽപ്പിക്കാറില്ലായിരുന്നു. ഏട്ടിന് നാടൻ വസ്ത്രമാണ് കൂടുതൽ ഇഷ്ടം, എനിക്ക് മോഡേൺ വസ്ത്രങ്ങളും.
പക്ഷേ നാടനെ ഇടാൻ പറ്റൂ എന്നൊന്നൊരിക്കലും പറഞ്ഞിട്ടില്ല.
അപ്പൊ ചുമ്മാതല്ല, നാടൻ വസ്ത്രങ്ങളോട് ഇപ്പൊ കൂടുതൽ അടുപ്പം.
പോ പെണ്ണേ. അവർ രണ്ടാളും താഴേക്ക് വരുമ്പോൾ അനന്തൻ ഹാളിൽ നിന്ന് ടി വി കാണുകയായിരുന്നു. ഒരു നിമിഷം ജാനിയുടെ സൗന്ദര്യത്തിൽ അവൻ മയങ്ങിയിരുന്നു പോയി. പിന്നെ പേടിയോടെ മുഖം തിരിച്ചു. ജാനിക പതിവിലും സുന്ദരിയായിരുന്നു. അവൾ പൂമുഖത്തേക്ക് ചെല്ലുമ്പോൾ കാശിനാഥൻ നാദേശ്വരത്തെ ഗേറ്റിന് മുമ്പിൽ ബുള്ളറ്റിൽ ഇരിക്കുകയാണ്. ജാനി മുറ്റത്തേക്ക് വേഗം ഇറങ്ങി.
ജാനി,
സിദ്ധുവിന്റെ സ്വരം പുറകിൽ നിന്ന് അവൾ കേട്ടു.
എന്താ ഏട്ടാ?
നീ എങ്ങോട്ടാ?
അത് ലാൽ സാറ് വിളിച്ചിരുന്നു, അയാളോടൊപ്പം ചെല്ലാൻ പറഞ്ഞു. അവൾ കാശിനാഥനെ ചൂണ്ടി അവനോട് പറഞ്ഞു.
എങ്ങോട്ട്?
അറിയില്ല, അയാൾക്ക് അറിയാന്ന് പറഞ്ഞു.
എങ്ങോട്ടാ പോണ്ടെന്ന് ചോദിക്ക്, ഞാൻ കൊണ്ടുപോവാ, നീ കാറിലേക്ക് കയറി.
വേണ്ട സിദ്ധുവേട്ടാ, ഏട്ടന് ബുദ്ധിമുട്ടാവും.
എനിക്കൊരു കുഴപ്പമില്ല, വണ്ടിയിലോട്ട് കയറി.
സിദ്ധുവേട്ട പ്ലീസ്,
വണ്ടിയിലോട്ട് കയറി.
അവന്റെ മുഖം കോപം കൊണ്ട് നിറഞ്ഞിരുന്നു. ജാനി പെട്ടെന്ന് ഞെട്ടിപ്പോയി അവന്റെ മുഖം കണ്ട്. ജാനി വണ്ടിയിലേക്ക് കയറി.
സിദ്ധുവേട്ടാ, ഞങ്ങളോട് പുത്തമ്പളിയിലേക്ക് സാറ് ചെല്ലാൻ പറഞ്ഞാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി. ഞാൻ പോയിട്ട് വേഗം വരാം.
പറ്റില്ല ജാനിക, പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല.
സിദ്ധുവേട്ട, എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യം തായും, ഞാനത് ആഗ്രഹിക്കുന്നു. എന്നെ എന്തിനെങ്കിലും ഭരിക്കാൻ വരുന്നേ, ഞാൻ പോയിട്ട് വേഗം ഇങ്ങോട്ട് തന്നെ വരും.
അവന്റെ കൈകൾ പിടിച്ച് ജാനി പറഞ്ഞു. സിദ്ധുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് മുറുകിയിരുന്നു. അവൾ കാശിനാഥന്റെ അടുത്തേക്ക് പോയി. കാശിയോട് അവളുമായി പള്ളിയിലേക്ക് വരാൻ ലാൽ സാറ് വിളിച്ചു പറഞ്ഞിരുന്നു. കാശിനാഥൻ ജാനിയെ നോക്കി.
വിളിച്ചപ്പാടെ എങ്ങോട്ടാണ്? രാവിലെ തന്നെ.
ഇയാൾ എന്നോട് മിണ്ടണ്ട കാലനാഥ.
കാശിനാഥൻ ഒന്നും മിണ്ടിയില്ല. ജാനി ബുള്ളറ്റിൽ കയറി. ജാനി അവന് പുറകിൽ കയറി പോകുന്ന സിദ്ധുവും മാരിയും നോക്കി നിന്നു. വണ്ടിയിൽ പോകുമ്പോൾ അവർ പരസ്പരം മിണ്ടിയിരുന്നില്ല.
വെറുതെ ഒരുങ്ങി വന്നു, ഒന്ന് മിണ്ടിക്കൂടെ ദുഷ്ടൻ.
ബുള്ളറ്റിന് പിറകിലിരുന്ന് ജാനി അവനെ നോക്കി മനസ്സിൽ പറഞ്ഞു.
ലാൽ സാറിനോടൊപ്പം ഹയമോളുണ്ടോ?
ജാനി തന്നെ സംസാരത്തിന് തുടക്കമിട്ടു. അവനൊന്നും മിണ്ടിയില്ല, ഗൗരവത്തിൽ തന്നെ ഇരുന്നു. അവർ നേരെ പോയത് ജയിലിലേക്കാണ്. വിസിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ പരമേശ്വരൻ കാശിനാഥനെ കാണാൻ അങ്ങോട്ട് വന്നു.
കാശിനാഥൻ, എന്തൊക്കെയുണ്ടോ വിശേഷം?
അയാൾ അവന്റെ അരികിലേക്ക് വന്ന് കാശി കൈ കൊടുത്ത് അവനെ കെട്ടിപ്പിടിച്ചു.
സുഖം ഇവിടെ എല്ലാവർക്കും. താൻ പോയതോടെ ഒരു രസമില്ലാന്ന് പറയാം, എന്നാലും തിരിച്ചു വരാൻ പറ്റിയ സ്ഥലമല്ലല്ലോ ഇത്. അവർക്കൊക്കെ തന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. സാറില്ല, തന്റെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട്. എങ്ങനെ? ബാസി സാറോട് ഞാൻ ഇടയ്ക്കൊക്കെ വിളിച്ചു ചോദിച്ചിരുന്നു, അതുകൊണ്ട് ഇവിടെയുള്ളവർക്കെല്ലാം തന്റെ വിശേഷങ്ങളെല്ലാം അറിയാം.
ആഹ്, അതിനിടയിൽ ഇങ്ങനെ കളിയൊക്കെ നടന്നിരുന്നല്ലേ?
യെസ്, പരമേശ്വരൻ ചിരിച്ചു.
ജാനിക നന്നായിട്ട് കളിക്കണം കേട്ടോ. ഞാൻ മാത്രമല്ല, ജയിലിലുള്ള എല്ലാവരുടെയും വകയായി പറയുകയാണ്, ഞങ്ങളുടെ കാശിയെ ജയിപ്പിച്ചേക്കണം.
ജാനി മറുപടി ചിരിയിലൊതുക്കി.
ബാബ,
കാശി ചോദിച്ചു.
വിളിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്.
മുഹമ്മദ് അവനെ കണ്ട് സംസാരിക്കാൻ വന്നിരുന്നു. പരമേശ്വരൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വിസിറ്റിംഗ് റൂമിലിരിക്കുന്ന ജാനിയും കാശിയും മറുതൽക്ക് ഡോറോർന്ന് വരുന്ന ബാബയെ കണ്ടു. കാശിനാഥൻ അദ്ദേഹത്തെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അവരുടെ മുമ്പിൽ മറയായി നിന്നിരുന്ന ഗ്രില്ലിൽ കയ്യമർത്തി നിന്നു. അവന്റെ അടുത്തേക്ക് വേഗം നടന്നു വരാൻ നിൽക്കുമ്പോൾ കാൽമുട്ടി വേദനിച്ച് ബാബയൊന്ന് നിന്നു.
പയ്യെ വന്നാ മതി ബാബ,
അവൻ സ്നേഹത്തോടെ അയാളോട് പറഞ്ഞു.
കാശിമോനെ.
അടുത്തെത്തി അയാൾ ഗ്രില്ലിന്റെ മേൽ വെച്ച കാശിയുടെ കയ്യിൽ കയ്യമർത്തി.
ബാബ, സുഖാണ്?
മുട്ടുവേദന എങ്ങനെയുണ്ട്?
കുഴപ്പമില്ല മോനെ, നിനക്കോ?
സുഖം. കാശി അയാളുടെ കൈകളിൽ മുത്തം നൽകി.
ഇവിടെയുള്ള എല്ലാവർക്കും സുഖമല്ലേ? വിഷ്ണു, ബാലു, എല്ലാവർക്കും സുഖാണ്. എല്ലാവരും നിന്നെ ചോദിച്ചു എന്ന് പറയാൻ പറഞ്ഞു. വിഷ്ണുവും ബാലുവും ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നിന്നെ കാണാൻ വരണം, പോണമെന്ന് പറഞ്ഞിരുന്നു.
ബാബ വാത്സല്യത്തോട് അവനോട് പറഞ്ഞു.
ആണോ? വന്നിട്ടില്ല, വരുമായിരിക്കും.
അവരെ കാണാൻ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ തോമസ് ഏട്ടൻ
ഇവിടെയുണ്ട്.
ഞാൻ പ്രത്യേകം ചോദിച്ചെന്ന് പറയണം.
പറയാം
ബാബാ. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നോട്ടെ. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ നിൽക്കാൻ തോന്നുന്നു. എന്റെ സ്വപ്നങ്ങൾ തള്ളിക്കെടുത്തിയവനെ കൊന്ന് ഞാൻ വരും ഇങ്ങോട്ട്. പിന്നെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. മരണം വരെ ഈ കാരാഗ്രഹത്തിൽ കഴിഞ്ഞോളാം ഞാൻ. അവന്റെ വാക്കുകൾ ബാബയിലും ജാനിയിലും ഒരുപോലെ ഞെട്ടിലും വേദനയുണ്ടാക്കി. കാശിയേട്ട, എന്നെ വിട്ട് ഇനിയും പോകും. 5 വർഷം കാണാതിരുന്ന വേദന എനിക്കറിയും. ഇനിയും കാണാതിരിക്കാൻ എനിക്കാവില്ല. കാശിയേട്ട ഇനി ജയിലിൽ പോയാൽ ബാബി പിന്നെ ജീവിച്ചിരിക്കില്ല. അവന്റെ പിന്നിൽ നിന്ന് ഉള്ളിൽ പറയുമ്പോൾ ജാനിക്ക് അവൻ എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തോന്നി. അവൾ തിരിഞ്ഞിന്ന് മിഴികൾ തുടച്ചു.
എന്താ മോൻ ഈ പറയുന്നത്? ഞാനൊക്കെ വയസ്സായി, നീ അങ്ങനെയാണോ? ചെറുപ്പാണ്, ഒരുപാട് ഉയരങ്ങൾ കീഴടക്കണം, സ്വപ്നങ്ങൾ നേടിയെടുക്കണം. അല്ലാതെ ഇനിയും നീ ഇങ്ങോട്ട് വരരുത്.
ഞാൻ വരും ബാബ. എനിക്കിവിടെ നിൽക്കാൻ തോന്നുക.
വേണ്ട, ഇപ്പൊ എന്റെ കുട്ടി വലിയ കോച്ചൊക്കെ ആയല്ലോ. സ്പോർട്സ് മീറ്റിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളെല്ലാരും, എന്റെ മോന് നല്ലതേ വരൂ.
ഗ്രില്ലിൽ വെച്ചിരിക്കുന്ന അവന്റെ കയ്യിൽ ബാബ കയ്യമർത്തി പറഞ്ഞു. ബാബയുടെ അനുഗ്രഹം എനിക്ക് വേണം.
അതെപ്പോഴും ഉണ്ട്. എനിക്ക് നിന്റെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കണം എന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ.
അയാളൊന്ന് വിതുമ്പി. കരയില്ലേ ബാബ?
ഇല്ല മോനെ.
ബാബ ജാനിയെ നോക്കി ചിരിച്ചു.
നന്നായി കളിക്കണം കേട്ടോ മോളെ.
കളിക്കാം ബാബ, ഞങ്ങൾ അനുഗ്രഹിക്കണം.
എല്ലാ അനുഗ്രഹവും ഉണ്ടാവും.
ബാബ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ലാൽ സാർ ഫോണിൽ വിളിച്ചപ്പോൾ കാശി കുറച്ച് മാറി നിന്ന് സംസാരിക്കുകയായിരുന്നു. അല്പനേരം കഴിഞ്ഞ് കാശി ഫോണിൽ സംസാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ജാനിയും ബാബയും ചിരിയോടെ സംസാരിക്കുകയാണ്. ബാബ ഉറക്കെ പൊട്ടിച്ചിരിക്കുകയാണ്. ജാനിയും ചിരി നിർത്തുന്നില്ല. തന്റെ ബാബയോട് അവൾ കൂടുതൽ അടുപ്പം കാണിക്കുന്നതിൽ അവൻ അസൂയ തോന്നി.
എന്താ ഇത്ര ചിരിക്കാൻ? ഒന്നങ്ങ് പോയേ, എനിക്ക് സംസാരിക്കണം ബാബയോട്.
താൻ പോടൂ, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി അല്ലേ ബാബ?
അതെ അതെ.
ബാബ കാശിയുടെ മുഖം വാടിയത് കണ്ട് ചിരിയടക്കി പറഞ്ഞു.
അപ്പോ ബാബയ്ക്ക് ഇപ്പോ എന്നേക്കാൾ കാര്യം ഇവളെയാണോ?
കാശി അവളെ നോക്കി ബാബയോട് ചോദിച്ചു.
ഏയ്, എനിക്ക് രണ്ടാളും ഒരുപോലെയാ, പോരെ.
പറ്റില്ല, ബാബ എന്റേതാണ്.
കാശി ജാനി നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. താ പോടോ, നമ്മളല്ലേ കൂട്ടു ബാബ. രണ്ടാളും വഴക്കായി.
ഒന്ന് നിർത്ത് മക്കളെ, എനിക്ക് പോവാൻ സമയമായി.
ബാബ തിരിഞ്ഞടന്നു.
ബാബ!
കാശി വിളിച്ചു.
പരമേശ്വരൻ പറഞ്ഞു നിങ്ങളുടെ വഴക്കൊക്കെ എന്നോട്. ഇനി വരുമ്പോ കൈകോർത്ത് പിടിച്ച് കാശിയും ഭാഗ്യം വരണം. എനിക്ക് അങ്ങനെ നിങ്ങളെ കാണാനാണ് ഇഷ്ടം.
ഇവളോട് മിണ്ടാനോ?
കാശി, മതി വഴക്കൂടിയത്. രണ്ടാളും വീട്ടിൽ പോവാൻ നോക്ക്. എനിക്കിനി നിങ്ങളുടെ ജയം കാണണം. ഇനി കാണുമ്പോ കൈകോർത്ത് പിടിച്ച് നിങ്ങൾ എന്റെ അടുത്ത് വന്നാ മതി.
അത്രയും പറഞ്ഞ് ബാബ നടന്നകുമ്പോൾ ജാനിയും കാശിയും തമ്മിൽ തമ്മിൽ പരസ്പരം ഒരു നിമിഷം നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.